Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആഗോള സഭ ആചരിക്കുന്ന ഹോസാന ഞായർ മഹോത്സവത്തിന്റെ സുവിശേഷ ചിന്തകളാണിന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, 21 അധ്യായം 1-11 വരെ വാക്യങ്ങൾ.
അവർ ജെറുസലേമിനെ സമീപിക്കവേ ഒലിവുമലക്കരികെയുള്ള ബേത്ഫഗയിലെത്തി. അപ്പോൾ യേശു തന്റെ രണ്ട് ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു: എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. അവിടെ ഒരു കഴുതയെയും അടുത്ത് അതിൻ്റെ കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് ഉടനെ നിങ്ങൾ കാണും. അവയെ അഴിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക, അവൻ ഉടനെ തന്നെ അവയെ വിട്ടുതരും. പ്രവാചകൻ വഴി പറയപ്പെട്ട വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. സീയോൻ പുത്രിയോട് പറയുക, ഇതാ നിന്റെ രാജാവ് വിനയാന്യതനായി കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് നിന്റെ അടുത്തേക്ക് വരുന്നു. ശിഷ്യന്മാർ പോയി യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. അവർ കഴുതയെയും കഴുതക്കുട്ടിയെയും കൊണ്ടുവന്ന് അവയുടെ മേൽ വസ്ത്രങ്ങൾ വിരിച്ചു. അവൻ കയറിയിരുന്നു. ജനക്കൂട്ടത്തിൽ വളരെ പേർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. മറ്റു ചിലരാകട്ടെ വൃക്ഷങ്ങളിൽ നിന്ന് ചില്ലകൾ മുറിച്ച് വഴിയിൽ നിരത്തി. യേശുവിന് മുമ്പിലും പിമ്പിലും നടന്നിരുന്ന ജനങ്ങൾ ആർത്തു വിളിച്ചു: ദാവീദിന്റെ പുത്രന് ഹോസാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഹോസാന. അവൻ ജെറൂസലമിൽ പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവൻ ഇളകിവശായി. ആരാണിവൻ എന്ന് ചോദിച്ചു. ജനക്കൂട്ടം പറഞ്ഞു, ഇവൻ ഗലീലയിലെ നസ്രത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശുവാണ്.
ആയിരത്തി 1930 മാർച്ച് 12 ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡി ഗ്രാമത്തിലേക്ക് ഗാന്ധിജി മാർച്ച് നടത്തിയത് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് നന്ദിയായ സംഭവമായിരുന്നത്. യാത്ര തുടർന്നപ്പോൾ ദിവസങ്ങൾ പ്രഭാതത്തിനും പ്രഭാതം പ്രദോഷത്തിനും വഴിമാറവേ ലോകം പരിവർത്തനപ്പെടുന്നത് ഞങ്ങൾ കൺമുൻപിൽ കണ്ടു. ഭാരതം മുഴുവൻ പുനർജീവിക്കുന്നത്, ആവേശത്തോടും വിശ്വാസത്തോടും കൂടെ ഉയർത്തെഴുന്നേൽക്കുന്നത് ഞങ്ങൾ യാത്രയിൽ കണ്ടു എന്നാണ് സ്വാതന്ത്ര്യ സമരസേനാനിയും കവയിത്രിയുമായിരുന്ന സരോജിനി നായിഡു പറഞ്ഞത്. 78 പേരോടുകൂടി 15 കൊണ്ട് കാൽനടയായി 385 പൂർത്തിയാക്കിയ ദണ്ഡി യാത്രയുടെ സമാപനത്തിൽ മഹാത്മ ഇങ്ങനെയാണ് പറഞ്ഞത്: ഉപ്പിനേർപ്പെടുത്തിയ നികുതി എടുത്തു കളയുന്നതോടൊപ്പം മറ്റു പല കാര്യങ്ങളും നാം ചെയ്യേണ്ടതുണ്ട്, നാം പിഴുതുമാറ്റേണ്ടതുണ്ട്. നമ്മെ അടിമപ്പെടുത്തുന്ന ബന്ധനങ്ങളെല്ലാം എടുത്തുമാറ്റണം, അറുത്തുമാറ്റണം എന്നാണ് ഗാന്ധിജി സമാപന ചടങ്ങിൽ പ്രസ്താവിച്ചത്. രാഷ്ട്രവ്യവഹാരത്തിലും സംഘടിത മതത്തിലും അടിഞ്ഞുകൂടിയ അഴിമതിയും സ്വജനപക്ഷപാതവും അധികാരഭ്രമത്തതയും കഴുകിക്കളഞ്ഞ് ഒരു നവോത്ഥാനത്തിന് നാന്ദി കുറിക്കണമെന്ന പ്രതീക്ഷയാണ് ഗലീലിയയിൽ നിന്നുമുള്ള തീർത്ഥാടകരെ ക്രിസ്തുവിനോടൊപ്പം ജെറൂസലേമിലേക്ക് അണിനിരത്തിയത് എന്ന് വേണം നാം അനുമാനിക്കാൻ. രാഷ്ട്രത്തിന്റെയും സംഘടിത മതത്തിന്റെയും അധികാര കസേരകളെ വെല്ലുവിളിക്കുകയായിരുന്നു ക്രിസ്തുവിന്റെ ജെറൂസലേം യാത്രയുടെ ലക്ഷ്യം. രാഷ്ട്രീയ മോഹം കൊണ്ടോ വ്യവസ്ഥാപിത മതത്തിന്റെ സിംഹാസനത്തിൽ കയറിയിരിക്കാനുള്ള താല്പര്യം കൊണ്ടോ അല്ല എന്ന് നാം മനസ്സിലാക്കണം. അവിടെ നിന്ന് അങ്ങനെ ഒരു വിമോചന യാത്ര നടത്തിയത് നന്മ ചെയ്യാത്ത മതമോ രാഷ്ട്രമോ നിലനിൽക്കരുത് എന്ന നിർബന്ധ ബുദ്ധി ഉള്ളതുകൊണ്ടായിരുന്നിരിക്കണം. ഇന്ന് ആരു തയ്യാറാകും ഇങ്ങനെയൊരു വിമോചന യാത്രയ്ക്ക്? ക്രിസ്തുവിന്റെ ജീവിതത്തിലെ അതിപ്രധാനമായ സംഭവങ്ങൾ അരങ്ങേറുന്ന വിശുദ്ധ വാരത്തിന് ഈ ഓശാന മഹോത്സവത്തോടെ നാം തുടക്കം കുറിക്കുകയാണ്. കുരിശിനെ ആത്മീയതയുടെ നിത്യസിംഹാസനമാക്കിയ സ്വാർപ്പണത്തിനായിട്ടാണ് ക്രിസ്തു അവസാനമായി ജെറൂസലേമിലെത്തിയത്. തിരുവെഴുത്തുകൾ പൂർത്തീകരിക്കപ്പെടുന്നതും രക്ഷയുടെ ദാനം സകലർക്കുമായി തുറക്കപ്പെടുന്നതും കുരിശിലാണ്. അങ്ങനെ സ്വസമർപ്പണത്തിലൂടെ യുഗാന്ത്യത്തോളം മനുഷ്യകുലത്തെ തന്നിലേക്കും കുരിശിലേക്കും ക്രിസ്തു ആകർഷിക്കുന്നു. തൻ്റെ ശിഷ്യന്മാരുമായിട്ടാണ് ക്രിസ്തു ജെറൂസലേമിലേക്ക് പുറപ്പെട്ടത്. മാർഗമധ്യ ധാരാളം ജനങ്ങളും അവിടുത്തെ പിൻചെന്നു. ജെറീക്കോ വിട്ടുപോകുമ്പോൾ വലിയൊരു പുരുഷാരം ക്രിസ്തുവിനെ അനുഗമിക്കുന്നുണ്ടായിരുന്നു എന്നാണ് സുവിശേഷകൻ മാർക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്തുവിനെ ഇസ്രായേലിൻ്റെ രാജാവായി പ്രഘോഷിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്? പ്രവാചകന്മാർ പ്രഘോഷിച്ചതും ഇസ്രായേൽ കാത്തിരുന്നതുമായ രാജാവ് എങ്ങനെയുള്ളവനായിരിക്കുമെന്നൊക്കെ വളരെ നല്ല ധാരണയുള്ള ഈ മനുഷ്യരാണ്. എന്നിട്ടും ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവരല്ലേ, ജെറൂസലേം ജനത തന്നെയല്ലേ, ക്രിസ്തുവിനെ തള്ളിപ്പറയുകയും അവനെ ക്രൂശിക്കുക എന്ന് ആക്രോശിക്കുകയും ചെയ്തത്? ഇത് രണ്ടും കണ്ട ശിഷ്യന്മാർക്കെന്ത് സംഭവിച്ചു? ഇതിൻ്റെയെല്ലാം മൂകസാക്ഷികളായവർ ഗുരുവിനെ വിട്ടിട്ട് അവിടെ നിന്നും ഓടിപ്പോവുകയാണ് ചെയ്തത്. ഭൂരിപക്ഷം ജനങ്ങളും അന്ന് ക്രിസ്തുവിൽ കണ്ട മിശിഹായിലും ഇസ്രായേലിൻ്റെ രാജാവിലും നിരാശരായിരുന്നിരിക്കണം. കാരണം അവർ പ്രതീക്ഷിച്ചത് പ്രാഭവമുള്ളൊരു ഭൗമിക രാജാവിനെയാണ്, ഒരു നേതാവിനെയാണ്. കുരിശ് തൻ്റെ സിംഹാസനവും മുൾമുടി കിരീടവുമാക്കിയ ക്രിസ്തുരാജനെയാണ് ഈ വിശുദ്ധവാരത്തിൽ നാം അനുധാവനം ചെയ്യുന്നത്. സുഗമമായ ഭൗമിക സൗഭഗം വാഗ്ദാനം ചെയ്യുന്ന മിശിഹായല്ല, സ്വർഗീയ സന്തോഷവും ദൈവിക അഷ്ടഭാഗ്യങ്ങളും പ്രഘോഷിക്കുന്ന മിശിഹായെയാണ് ക്രിസ്തുവിൽ നാം കാണേണ്ടത്. കൂടാരത്തിരുനാളിൻ്റെ അവസാനത്തിൽ യൂദയാഭവനം മുഴുവൻ ജെറൂസലേമിൽ പ്രവേശിച്ചതുപോലെ തലസ്ഥാന നഗരിയായ ജെറൂസലേമിൽ ക്രിസ്തു പ്രവേശിക്കുമ്പോൾ ക്ഷേമരാജ്യത്തിൻ്റെ പ്രവാചകനെയും സമാധാന സാമ്രാട്ടിനെയുമാണ് ക്രിസ്തു തന്നിൽ തന്നെ പ്രതിബിംബിപ്പിക്കുന്നത്. ആദിമകാലത്ത് കഴുത കുലീന മൃഗമായിരുന്നു, ഇന്ന് നമ്മൾ മനുഷ്യരുടെ ചുമടെടുക്കാനായിട്ടാണല്ലോ ഉപയോഗിക്കുന്നത്. എന്നാൽ അക്കാലത്ത് രാജാക്കന്മാരും അവരുടെ പ്രതിനിധികളും പട്ടണത്തിലേക്ക് സമാധാന സന്ദേശവുമായി പോയിരുന്നത് കഴുതപ്പുറത്താണ്. അങ്ങനെ കഴുതപ്പുറത്ത് വരുന്ന രാജാവ് സമാധാന രാജാവായി ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. മറിച്ച് കുതിരപ്പുറത്ത് വരുന്നവൻ പടയാളിയാണ്, യുദ്ധവീരനാണ്. കഴുത സമാധാനത്തിൻ്റെ പ്രതീകമായിരുന്നു. ക്രിസ്തു സമാധാന രാജാവാണെന്ന് കഴുതപ്പുറത്തുള്ള സവാരിയിലൂടെ സൂചിപ്പിക്കുമ്പോൾ മുൻ പാപ്പ ബെനഡിക്റ്റ് നസ്രായനായ ക്രിസ്തു എന്ന തൻ്റെ പുസ്തകത്രയത്തിൽ ആദ്യ ബാല്യത്തിൽ ക്രിസ്തു ഉപയോഗിച്ച ഇന്ന് വരെയും ആരും കയറാത്തൊരു കഴുതയെക്കുറിച്ച് പ്രത്യേകമായി പ്രതിപാദിക്കുന്നുണ്ട്. ക്രിസ്തുവിൽ തുറക്കപ്പെടുന്ന അന്യൂനമായ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സാമ്രാജ്യത്തെക്കുറിച്ചാണ്, ദൈവരാജ്യത്തെക്കുറിച്ചാണ് പാപ്പ റാത്സിംഗർ വ്യാഖ്യാനിക്കുന്നത് എന്ന് വളരെ സ്പഷ്ടമായി മനസ്സിലാക്കാം. അങ്ങനെ ജനക്ഷേമമായിരുന്നു, ഒരു സമാധാന രാജ്യമായിരുന്നു ക്രിസ്തുവിൻ്റെ പരമമായ ധർമ്മം. ജെറൂസലേമിൻ്റെ അർത്ഥം തന്നെ സമാധാനത്തിൻ്റെ നഗരമെന്നാണ്. എന്നാൽ അവിടെ അമിതമായ മതനിഷ്ഠയും രക്തച്ചൊരിച്ചിലും മാത്രമാണ് ഇന്ന് കാണുന്നത്. നമ്മുടെ ഹൃദയങ്ങളിൽ രണ്ട് വികാരങ്ങൾ ഈ വിശുദ്ധവാരത്തിൽ ഉയർന്നു വരട്ടെ. ഒന്നാമതായിട്ട് ഓശാന പാടി ക്രിസ്തുവിനെ ജെറൂസലേമിൽ സ്വീകരിച്ച ജനാവലിയുടെ സന്തോഷവും, രണ്ടാമതായിട്ട് മനുഷ്യകുലത്തിനുള്ള അമൂല്യദാനമായി തൻ്റെ തിരുശരീര രക്തങ്ങൾ പകർന്നു തന്ന ക്രിസ്തുവിനോടുള്ള നന്ദിയും കൃതജ്ഞതയും. ഈ ദിനങ്ങളിലെ ആത്മാർത്ഥമായ ധ്യാനവും പ്രാർത്ഥനയും വഴി മനുഷ്യകുലത്തിനായി പീഡകൾ സഹിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത ക്രിസ്തുവുമായി ആഴമായൊരു ആത്മീയ ഐക്യത്തിലേക്ക് വളർന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ അമൂല്യ ജീവദാനത്തോട് നമുക്ക് പ്രത്യുത്തരിക്കാം. ക്രിസ്തുവിനായി ജെറൂസലേം ജനത വഴിയിൽ വിരിച്ച വസ്ത്രങ്ങൾ പോലെ നമ്മുടെ ജീവിതങ്ങളെയും നമ്മെ തന്നെയും കൃതജ്ഞതയുടെയും ആരാധനയുടെയും വസ്ത്രങ്ങളായി അവിടുത്തെ തിരുസന്നിധിയിൽ വിരിക്കാം. നാം ക്രിസ്തുവിൻ്റെ തൃപാദങ്ങളിൽ വഹിക്കേണ്ടത് ഏതാനും നിമിഷങ്ങളിൽ വാടിപ്പോകുന്ന കുരുത്തോലയോ മരച്ചില്ലകളോ അല്ല, മറിച്ച് നമ്മെ തന്നെയും നമ്മുടെ എളിയ ജീവിതങ്ങളെയുമാണ്. ക്രിസ്തുവിനെയും അവിടുത്തെ കൃപാവരത്തെയും വസ്ത്രമായി അണിഞ്ഞിരിക്കുന്ന നമുക്ക്, ജ്ഞാനസ്നാനത്തിലൂടെ വസ്ത്രമായി അണിഞ്ഞിരിക്കുന്ന നമുക്ക്, മരണത്തെ കീഴ്പ്പെടുത്തി പുനരുദ്ധാന വിജയം കൈവരിച്ച അവിടുത്തെ തൃപ്പാദങ്ങളിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. നമ്മുടെ ആത്മീയതയുടെ നിറച്ചില്ലകൾ ഉയർത്തി നമുക്കും ഈ സുദിനത്തിൽ ആർത്തുപാടാം. കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന ഇസ്രായേലിൻ്റെ രാജാവ് അനുഗ്രഹീതൻ, ഹോസാന ഹോസാന, ഉന്നതങ്ങളിൽ ഹോസാന ഹോസാന.
കിഴക്കുതിക്കും മുതലേ നിന്റെ നാമം വാഴ്ത്തിടുന്നു, സകല ജനാധിപനും അധീശനും നീയേ. ഏഴയെ പൊടിയിൽ നിന്നും ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തും മഹത്വം സ്തുതിക്കപ്പെടുന്നു. കിഴക്കുതിക്കും മുതലേ നിന്റെ നാമം വാഴ്ത്തിടുന്നു, സകല ജനാധിപനും അധീശനും നീയേ. കേഴയെ പൊടിയിൽ നിന്നും ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തും മഹത്വം സ്തുതിക്കപ്പെടുന്നു. യാക്കോബിന്റെ സന്തതികൾ മിസ്രയീമിൽ നിന്നു വന്നപ്പോൾ യോർദാൻ പോലും രണ്ടായി മാറി വഴിയൊരുക്കി. യാക്കോബിന്റെ സന്തതികൾ മിസ്രയീമിൽ നിന്നു വന്നപ്പോൾ യോർദാൻ പോലും രണ്ടായി മാറി വഴിയൊരുക്കി. കുന്നുകൾ കുഞ്ഞാടുകൾ പോലെ തുള്ളി നിന്നു, പർവ്വതം മുട്ടാടിനെ പോലേറ്റുമുട്ടി നിന്നു. തിക്കല്ലിനുള്ളിലും ദാഹനീരായ നിന്നാമം വാഴ്ത്തപ്പെടുന്നു. സൃഷ്ടാവായ രക്ഷകന്റെ സ്തോത്രം പാടിടുന്നു.
ഈ ഹോസാന ഗീതം ആലപിച്ചത് കെ ജെ യേശുദാസ്. ബിച്ചു തിരുമലയുടേതാണ് വരികൾ. സംഗീതം ശ്യാം എന്നറിയപ്പെടുന്ന സാമുവൽ ജോസഫ്.
ശലോമോന്റെ ആലയത്തിൽ യെരുശലേം ദേവാലയത്തിൽ പെസഹാ ബലിപെരുന്നാൾ കൂടും തിരുദിനത്തിൽ. ശലോമോന്റെ ആലയത്തിൽ യെരുശലേം ദേവാലയത്തിൽ പെസഹാ ബലിപെരുന്നാൾ കൂടും തിരുദിനത്തിൽ. ഒരു നാൾ ഒലിവുമല താണ്ടി വന്നവനേ, ഒടുവിൽ തിരുവത്താഴം പങ്കുവച്ചവനേ, അത്യുന്നതങ്ങളിൽ ആകാശ പന്തലിൽ വാഴ്ത്തപ്പെടുന്നവനേ, ദൈവരാജ്യ രാജാവേ നിൻ രാജ്യം വന്നിടണേ. കിഴക്കുതിക്കും മുതലേ നിന്റെ നാമം വാഴ്ത്തിടുന്നു, സകല ജനാധിപനും അധീശനും നീയേ. കേഴയെ പൊടിയിൽ നിന്നും ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തും മഹത്വം സ്തുതിക്കപ്പെടുന്നു.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച ഓശാന ഞായർ ദിനത്തിലെ സുവിശേഷ ചിന്തകളാണ്. ഏവർക്കും പ്രാർത്ഥനാപൂർവം വിശുദ്ധവാരത്തിന്റെ ആശംസകൾ നേരുന്നു.